ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഏപ്രിൽ 30-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നും 2 ശമൂവേൽ 23-24 അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 53 വരെയുള്ള വാക്യങ്ങളും. വായിക്കുന്നു 2 ശമൂവേൽ 23. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. ഇഷായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു, മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തെങ്കിലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ. ദൈവസന്നിധിയിൽ എന്റെ ഗൃഹം അതുപോലെയല്ലയോ? അവൻ എന്നോടൊരു ശാശ്വത നിയമം ചെയ്തുവല്ലോ, അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കുകയില്ലയോ? എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെയാകുന്നു. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും ധരിച്ചിരിക്കണം, അവയെ അവ കിടക്കുന്നിടത്ത് തന്നെ തീ വെച്ച് ചുട്ടുകളയണം. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്. തഹ് കെമോന്യൻ, യോഷേബ് ബഷേബത്ത്, അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന യസ്നിയൻ അദീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹ്യന്റെ മകനായ ദോദായിയുടെ മകൻ എലയാസർ. അവൻ ഫെലിസ്തീർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലിയർ പോയിക്കളഞ്ഞപ്പോൾ ദാവീദിനോട് കൂടെ നിന്ന് ഫെലിസ്തീരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്തീരെ വെട്ടി. അന്ന് യഹോവ വലിയൊരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവന്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. അവന്റെ ശേഷം ഹാരാനിയനായ ആഗയുടെ മകനായ ഷമ്മ ഒരിക്കൽ ചെറുപയർ ഉള്ളൊരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്തീർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്തീരെ വെട്ടി. യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ഫെലിസ്തീരുടെ സൈന്യം രഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിൽ ആയിരുന്നു. ഫെലിസ്തീർക്ക് ബേത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളമുണ്ടായിരുന്നു. ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരും എന്ന് ദാവീദ് ആർത്തിപൂണ്ട് പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്തീരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചു ഒഴിച്ചു. യഹോവെ, തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു. അത് കുടിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാവിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീഷായി 3 പേരിൽ തലവനായിരുന്നു. അവൻ തന്റെ കുന്തത്തെ 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ 3 വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 3 മാനം ഏറിയവനായിരുന്നു. അവർക്ക് തലവനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ 3 വരികയില്ല. കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ കോമളനായ ഒരു മിസ്രൈമിനെയും സംഹരിച്ചു. മിസ്രൈമിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. അവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു. ഇത് യഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാരിൽ കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നു എങ്കിലും മറ്റേ 3 വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. യോവാവിന്റെ സഹോദരനായ അസാഹേൽ 30 ഒരുത്തനായിരുന്നു. അവർ ആരെന്നാൽ ബേത്ലഹേമ്യനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹരോദ്യൻ ഷമ്മ, ഹരോദ്യൻ എലീക്ക, പൽത്യൻ ഹേലസ്, തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈര, അനദോത്യൻ അബിയേസർ, ഹൂഷാത്യൻ മെബുന്നായി, അഹോഹ്യൻ സൽമോൻ, നെത്തോഫാത്യൻ മഹരായി, നെത്തോഫാത്യനായ ബാനയുടെ മകൻ ഹേലബ്, ബെന്യാമീനിയരുടെ ഗിബയിൽ നിന്നുള്ള രീബായിയുടെ മകൻ ഇത്തായി, പിരാതോനിയൻ ബെനായാവ്, നഹലേകാശുകാരൻ ഹിദ്ദായി, അർബാത്യൻ അബി അൽബോൻ, ബർഹ്യൂമ്യൻ അസ്മാവത്ത്, ഷാൽബോനിയൻ എല്യഹ്ബ, യാഷന്റെ പുത്രന്മാർ യോനാഥാൻ, ഹരായ്യൻ ശർമ്മ, അരായനായ ഷാരാറിന്റെ മകൻ അഹീരാം, മാഖ്യാത്യന്റെ മകനായ അഹ്ഷാബിയുടെ മകൻ എലീഫേലത്ത്, ഗിലോനിയനായ അഹിദോഫേലിന്റെ മകൻ എലിയാം, കർമേലിയൻ ഹെസ്രോ, അബ്യൻ പാറായി, സോബാക്കാരനായ നാദാന്റെ മകൻ ഇഗാൽ, ഗാദ്യൻ ബാനി, സെരുയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകന്മാരായ അർമോനിയൻ സേലക്, ബെരോത്യൻ നഹരായി, ഇത്രിയൻ ഈര, ഇത്രിയൻ ഖാരേബ്, ഹിത്യൻ ഊരിയാവ്, ഇങ്ങനെ ആകെ 37 പേർ. 24 അധ്യായം. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദിയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അങ്ങനെ രാജാവ് തന്റെ സേനാധിപതിയായ യോവാബിനോട്, ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ച് ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പീൻ എന്ന് കൽപ്പിച്ചു. അതിന് യോവാബ് രാജാവിനോട്, യജമാനനായ രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും യോവാബും പടനായകന്മാരും രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ യോവാബും പടനായകന്മാരും ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ യോർദാൻ കടന്ന് ഗാദ് താഴ്വരയുടെ മധ്യയുള്ള പട്ടണത്തിന് വലത്തുവശത്ത് അരോവേരിലും യസേരിന് നേരെയും കൂടാരമടിച്ചു. പിന്നെ അവർ ഗിലയാദിലും തഹ്തീം ഹൊത്ഷി ദേശത്തും ചെന്നു. പിന്നെ അവർ ദാൻയാനിലും ചുറ്റി സീദോനിലും ചെന്നു. പിന്നെ അവർ സോർകോട്ടയ്ക്കും ഹിവ്യരുടെയും കനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും ചെന്നിട്ട് യഹൂദയുടെ തെക്കുഭാഗത്ത് ബേർഷേബയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ അവർ ദേശത്തെല്ലാടവും സഞ്ചരിച്ചു. 9 മാസവും 20 ദിവസവും കഴിഞ്ഞ ശേഷം യെരുശലേമിലെത്തി. യോവാബ് ജനത്തെ എണ്ണിയതിന്റെ ആകത്തുക രാജാവിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും യഹൂദിയർ 5 ലക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശകനായ ഗാദ് പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അതിൽ 1 തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ, എന്തുവേണം എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദൈവദൂതൻ യെരുശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അന്നേരം യഹോവയുടെ ദൂതൻ യബൂസ്യൻ അരവ്നയുടെ മെതിക്കളത്തിനരികെ ആയിരുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു, നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അന്നു തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന അവനോട്, നീ ചെന്ന് യെബൂസ്യനായ അരവ്നയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞതുപോലെ ദാവീദ് അവിടേക്ക് പോയി. അരവ്ന നോക്കി. രാജാവും അവന് ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നത് കണ്ടാറേ അരവ്ന പുറപ്പെട്ടു ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവ്ന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടു മാറുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ തന്നെയെന്ന് പറഞ്ഞു. അരവ്ന ദാവീദിനോട്, യജമാനായ രാജാവിന് ബോധിച്ചത് എടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മെതിവണ്ടികളും കാളക്കോപ്പുകളും ഇതാ രാജാവേ, ഇതൊക്കെയും അരവ്ന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരവ്ന രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവ്നയോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രയേലിനെ വിട്ടുമാറുകയും ചെയ്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ഷിമോനെ ഷിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, പത്രോസെ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ. അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റു വാൾക്കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരേണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവെ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റു പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം, പന്തിരുവരിലൊരുവനായ യൂദ അവർക്ക് മുന്നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടേണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടി ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു.
പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ച പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ ചിന്തകളാണ് നാം കാണുന്നത്. 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ ദാവീദിനെയും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പത്രോസിനെയും നശിപ്പിക്കുവാൻ നിഗളത്തിന്റെ വിത്തുകൾ അവരുടെ ഹൃദയങ്ങളിൽ ശത്രു ചിതറി. അഹങ്കാരം, നിഗളം, സ്വയത്തിലുള്ള ആശ്രയം, വലിയവൻ എന്ന ചിന്ത, ഇങ്ങനെയുള്ളവയെല്ലാം സാത്താൻ വിതറുന്ന വിത്തുകളാണ്. 2 Samuel 24:1 ഇസ്രായേലിന് വിരോധമായി ജനത്തെ എണ്ണുവാൻ സാത്താൻ ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചു എന്ന് നാം വായിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാതെ തന്റെ സൈനിക ശക്തിയിൽ ആശ്രയിക്കുവാനുള്ള ഒരു തോന്നൽ ആയിരുന്നു ജനത്തെ എണ്ണുവാനുള്ള ദാവീദിന്റെ തീരുമാനത്തിന് പിന്നിൽ. ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവം അവന് വിജയം നൽകി എന്നാണ് നാം മറ്റ് അധ്യായങ്ങളിൽ വായിക്കുന്നത്. വസ്തുത അതായിരിക്കെ ദൈവത്തെ മറന്ന് തന്റെ പട്ടാള ശക്തിയിൽ ആശ്രയിക്കുക എന്നത് ദൈവത്തെ മറക്കുന്നതിന് തുല്യമാണ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നതുമില്ല. വാസ്തവത്തിൽ ദാവീദിന്റെ നാശത്തിനായി സാത്താനായി തോന്നൽ തന്നിൽ കൊണ്ടുവന്നത്. യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ ആരാ വലിയവൻ എന്ന ഒരു തർക്കമുണ്ടായി. സ്വയത്തെ ഉയർത്തുക എന്നത് ഒരു വ്യക്തിയുടെ പരാജയത്തിന്റെ തുടക്കമാണ്. മാനവജാതിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിക്കുവാൻ യേശു ക്രിസ്തു ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയത്തെ താഴ്ത്തി താണ ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്ന് മാനവജാതിക്ക് വേണ്ടി ഭരിക്കുവാൻ അവൻ ഒരുങ്ങുമ്പോൾ ഇവിടെ ഇതാ ശിഷ്യന്മാർ തമ്മിൽ തർക്കം, ആരാ തങ്ങളുടെ ഇടയിൽ വലിയവൻ. ഈ ചിന്ത ജീവിതത്തിലെ പരാജയത്തിലേക്കുള്ള പോക്ക എന്ന് ഞാൻ പിന്നെയും പറയട്ടെ. ശത്രുവിന് ജയിക്കുവാനുള്ള അവസരമാണ് ഇങ്ങനെയുള്ള തർക്കങ്ങളിലൂടെ നാം നൽകുന്നത്. കർത്താവ് ശിമോനോട് പറഞ്ഞു, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിങ്ങളെ എന്നതിന് മൂലഭാഷയിൽ ബഹുവചനമായി ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഗോതമ്പ് പോലെ പാറ്റുവാൻ ശത്രു അനുവാദം ചോദിച്ചു. നാം വീണു പോകേണ്ട എത്രയോ സ്ഥാനങ്ങളിൽ, പരാജയപ്പെട്ടു പോകേണ്ട എത്രയോ ഇടങ്ങളില്, നാം ഇല്ലാതായി പോകേണ്ട എത്രയോ രംഗങ്ങളിൽ, ലോകത്തെ കൂത്തുകാഴ്ചകളായി നാം തീരേണ്ട എത്രയോ സ്ഥാനത്ത് ദൈവം നമ്മെ തന്റെ കരങ്ങളിൽ താങ്ങി. കർത്താവ് പിതാവിനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. സ്വയത്തെ ഉയർത്തി എന്നതാ ലൂസിഫറിന് സംഭവിച്ച പരാജയം. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണുക, അതാ ദൈവ വചനത്തിന്റെ പ്രമാണം. വിനയം, താഴ്മ, ഇവയൊക്കെയാ നാം യേശുവിൽ നിന്ന് പഠിക്കുന്നത്. ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായ കർത്താവായിരിക്കട്ടെ നമ്മുടെ മാതൃക. ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. പൗലോസ് പറയുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? എല്ലാം കർത്താവ് തന്നതാ. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ദാവീദിനെ തെറ്റ് സമീപിച്ചെങ്കിലും പ്രവാചകൻ ദൈവിക ആലോചന അറിയിച്ചപ്പോൾ രാജാവെന്ന വലിപ്പം ഭാവിക്കാതെ ദൈവശബ്ദത്തിന് കീഴ്പ്പെടുവാൻ ദാവീദ് മനസ്സ് വെച്ചു. അത് അവന്റെ വിജയത്തിന്റെ നാന്ദി കുറിക്കുകയായിരുന്നു. പത്രോസും ദൈവസന്നിധിയിൽ കരഞ്ഞ് മാപ്പ് ചോദിച്ചവരാണ്. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയതും ശക്തമായ ശുശ്രൂഷ അവനിലൂടെ ചെയ്തത്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരുത്തി. ഈ വചനം നമുക്ക് എന്നും ഒരു മാർഗ ദർശകമായി തീരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എന്ന് നമ്മെ സഹായിക്കട്ടെ.